ചോഫയാലഴകുറ്റ മഴവില്ലിനെ നോക്കി എന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ. മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു, തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ തുരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു. വിട്ടുക്കിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കൊണ്ട് മനസ്സ് വിസ്മയാഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശ് ജലോപരിതലം മഞ്ഞുവിട്ടയാവുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചിട്ട പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിന്റെയും സാരം ഇതാണ്. അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ ഇവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക. എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുകയും അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുകയും തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. ആരവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്കവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്കവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. സംഖ്യാപുസ്തകം 21 അധ്യായം. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിനെ? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാ ജനം മോശയുടെ അടുക്കൽ വന്നു. ഞങ്ങൾ യഹോവയ്ക്ക് നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തര ഇസ്രയേൽ മക്കൾ പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സൂര്യോദയത്തിന് നേരെ മോവാബിന്റെ കിഴക്കുള്ള മരുഭൂമിയിൽ യോ അബാരിമിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട സാദേ താഴ്വരയിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട മൗര്യരുടെ ദേശത്ത് നിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർണോൻ തോട്ടിനരികെ പാളയമിറങ്ങി. അർണോൻ മോവാബിനോ മൗര്യക്കുമത്തേ മോവാബിനുള്ള അതിറാകുന്നു. അതുകൊണ്ട് സൂഫയിലെ വാഹേബും അർണോൻ താഴ്വരകളും ആരിന്റെ നിവാസത്തോളം നീണ്ട് മോവാബിന്റെ അതിരോട് ചാഞ്ഞിരിക്കുന്ന താഴ്വര ചെരുവ് എന്നിങ്ങനെ യഹോവയുടെ യുദ്ധപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണറത് തന്നെ. ബാരക്കുമാർ ഫിലിപ്പർക്ക് എഴുതലേഖനം 2 ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമെത്തിപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താനൊഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും അപരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തീമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്ത കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകനപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ എന്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചു വരുന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവീൻ, ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ദൈവമേ സ്വനയ്ക്ക് യോഗ്യമാണെന്നു ബാറിക്കുമോർ.
പിതാവിനും പുത്രനും പരിശുദ്ധാരോഹായിക്കും സ്തുതി. ആദ്യം മുതലെന്ന് വന്നേക്കും തന്നെ ആ പേർ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും പ്രചരിക്കുന്ന ബലവാനാദിമുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠ വൈദികരായ ബഹുമാനപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, മന്ദനായ മാമൻ അച്ഛൻ, പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ, അതോടൊപ്പം ഈ പ്രാർത്ഥന സംഗമത്തിൽ സമ്മേളിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാ പ്രിയ വൈദികരും അതാത് സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും ഈ പ്രഭാതവേളയിൽ സമയം മാറ്റിവെച്ച് താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടി ദൈവം നമ്പുരാൻ നമുക്ക് നൽകി. നമ്മളൊക്കെ പ്രഭാതം ആരംഭം കുറിക്കുന്നത് ചെറുപ്പത്തിലെ ശീലിച്ച ശീലമനുസരിച്ച് വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും പ്രഭാത പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്തൊരു പതിവ് ഇന്നും അന്യം നിന്ന് പോകാത്തൊരു അനുഗ്രഹീതമായ കൃപയ. അതിന്റെ വെളിച്ചത്തിൽ ഇന്ന് പ്രഭാതത്തിലും നമുക്ക് ലഭിക്കപ്പെട്ട നന്മകളെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വ്യാപരിച്ച ദൈവാനുഗ്രഹങ്ങളെ നിലനിർത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ശ്രേഷ്ഠമായൊരു പെരുന്നാളിലൂടെ നമ്മൾ കടന്നുപോയി. സെപ്റ്റംബർ 14 സ്ലീബ പെരുന്നാൾ. ഈ സ്ലീബ പെരുന്നാളിന്റെ അനുഗ്രഹീതമായ ചിന്തകൾ നമ്മളൊക്കെ വിശുദ്ധ ദേവാലയത്തിൽ പങ്കുവച്ചു. മരത്തിന്മേൽ തൂക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചന പുസ്തകങ്ങളിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് ക്രിസ്തു മരത്തിന്മേൽ തൂക്കപ്പെട്ടവനാണെങ്കിൽ ആ തൂക്കപ്പെട്ട മരത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഫലം കായ്ച്ചവനാണ് ക്രിസ്തു. ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് നമ്മൾ സാധാരണ നീക്കിയിടുന്നതെല്ലാം ജീർണിച്ച അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അത് അതിന്റെ വേര് ജലത്തിന്റെ സഹായത്താൽ ആകിരണം ചെയ്ത് പുറപ്പെടുവിക്കുന്നതെല്ലാം ഒന്നുകിൽ മനുഷ്യനോ അല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കോ ആഹാരമായി ലഭിക്കുന്ന ഫലമാണ് ഒരു മരം എപ്പോഴും നൽകുന്നത്. ഇത് രണ്ടും സാധിച്ചില്ല എങ്കിൽ മരം നമുക്ക് തണൽ നൽകും. ധാരാളം കാര്യങ്ങൾ ഭവനങ്ങൾ ശ്രമിക്കുന്നവർ, പ്രത്യേകിച്ച് അമേരിക്കയിലും കാനഡയിലും ജീവിതം പരിശോധിച്ചാൽ ഈ മരം കൊണ്ടാണ് നമ്മുടെ വസതികളൊക്കെ നിർമ്മിക്കപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ സകല മനുഷ്യർക്കും ആവശ്യമായ അവനെ ശ്വസിക്കുവാനുള്ള കാര്യം സംഘടിപ്പിക്കുന്നതും മരം തന്നെയാണ്. അപ്പോൾ സമസ്ത മേഖലകളിലും ഒരു മരത്തിന്റെ സഹായം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രക്ഷകനായ ക്രിസ്തു അതുവരെ നിന്നയുടെ പാത്രമായിരുന്ന കുരിശിനെ രക്ഷയുടെ പാത്രമായി മാറ്റിക്കൊണ്ട് സകല മനുഷ്യർക്കും ദൈവകൃപ പ്രദാനം ചെയ്തത്. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് പാഠപുസ്തകത്തിൽ നിന്നും ഒരു ഗീതം ആലപിക്കാം. ഒന്നിനായ രാജേഷ് അച്ഛൻ പഠനവുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിന്റെ ഈ പ്രയർ ലിങ്കിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഞാനിത് ആമുഖ സന്ദേശം നൽകിയത്. ഇപ്പൊ തന്നെ ഇപ്പോൾ തന്നെ പ്രിയപ്പെട്ട അച്ഛൻ ഇതിനോട് ചേരുന്നതായിരിക്കും. നമ്മൾ 113-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 113-ാമത്തെ ഗീതം, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സുപരിചിതമായ ഗീതമാണ്, നമ്മൾ ചെറുപ്പം മുതലേ പാടി ശീലിച്ചതാണ്. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും സമയക്കുറവുകൊണ്ട് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മൾ മാറ്റിവെക്കാറുമുണ്ട്. കുരിശിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന, സിയോനെ നോക്കി ലക്ഷ്യം വെക്കുന്ന ഒരു സഞ്ചാരി, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആശയങ്ങളെ പങ്കുവെക്കുന്ന നിമിഷങ്ങളാണ് പാട്ടിന്റെ ഇതിവൃത്തം. ഇത് ഭംഗിയായി ആസ്വദിച്ചുകൊണ്ടും ദൈവകൃപയിൽ ഭരണപ്പെട്ടുകൊണ്ടും നമുക്ക് അതാത് സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. സിയോൻ സഞ്ചാരി ഞാനേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ, രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ, രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകഭേദം യോഗ്യങ്ങളല്ല മിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥജു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേര് നീക്കെന്തിനാ. നാഥജു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേര് നീക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും, നിൽക്കുന്ന ആയിരങ്ങൾ ആകയാതെ ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാനോടുവാൻ, നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാനോടുവാൻ, നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. എന്നെ നേടിയ സന്തോഷമോത്തതാൽ മരിച്ച നാഥനേ, ജ്ഞാനിച്ചും മാനിച്ചും സേവിച്ചും പോവയിൽ. ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ, ജ്ഞാനിച്ചും മാനിച്ചും സേവിച്ചും പോവയിൽ. ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും, ചേലഴുന്ത സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻകരം നൽകുമെന്നീശനിൽ, എൻ മനം വിശ്രമം നേടിടും. നന്മയെ തൻകരം നൽകുമെൻ ഈശനിൽ, എൻ മനം വിശ്രമം നേടിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ.
പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും പറഞ്ഞിരിക്കുന്ന ബലവാനാദേവതമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ
ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ, ഞങ്ങളുടെ
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്കു സ്തുതി,
ക്രിസ്തുവേ നിനക്കു സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിക രാജാവേ നിനക്കു സ്തുതി പാറയ്ക്കുമോ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ
തിരുനാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം
വരണമേ,
പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടമനുഷ്യനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് നാല്
രാജ്യങ്ങളും
നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കുട്ടുള്ളതിനെ അറിയാമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും നീ നമ്മരോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറയ്ക്കുമോ മീതിയുള്ളവരാരും താഴെയുള്ളവരാരും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപം ഒഴികെ ഞങ്ങളെ പോലെ ആയി തീർന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെപ്പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിൽ ഞാൻ മുട്ടുന്നു. എന്റെ ദാനങ്ങളുടെ ഫ്രീഫണ്ടാർ എനിക്ക് തോന്നുന്നു തരണമേ. എന്റെ കൽപ്പനയാൽ അസുഖങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവനുണ്ടാക്കുന്നതായി സ്തോത്രം എന്നിൽ മുളപ്പിക്കണമേ. അതുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിയാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് സഹാക്കിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും എന്നെ നിരക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പാൻ നീ കൃപ നൽകണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷകർത്താവും എന്റെ കാലുകളുടെ പ്രകാശവും കൂടുകളുടെ വെളുപ്പുമായുള്ളവേ, നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയ എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവേന്റെ ദിവസങ്ങൾ കർഷങ്ങളാകാതിരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കൃപ ചെയ്യണമേ. എന്റെ കർത്താവേ എന്റെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞാൻ ശാസിക്കപ്പെടരുതേ. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ എന്റെ രഹസ്യ കറകൾ എനിക്ക് കാടുമാറാകരുതേ. എന്റെ കർത്താവേ നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജ ഉണ്ടാകരുതേ. ദയാനിധിയായ ഉടയവനെ ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. എന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുതേ. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടെ ഞാൻ നിൽക്കുകയും വരുത്. ഞാൻ ആയിരിക്കുന്ന പ്രകാരം എന്നെ നീ നടക്കിടരുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നിൽ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ ദർശിക്കുമാറാകണമേ. നിന്റെ കരുണയാത്മനെ കൊള്ളുവനായി ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആദ്യത്തോഴത്തിൽ നിന്നെയും വണ്ണണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവ് ബലഹീനനായ എന്നെ നീ ഇടത്തുഭാഗം നിർത്തരുതേ. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്ത് ശോഭിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗം തന്നെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളതുവെന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യം ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിനിറങ്ങി വരരുതേ. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപക്കറകൾ ജയിക്കുമാറാകരുതേ. എന്റെ ആയുസിന്റെ സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുതേ. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥനായി ഭവിക്കരുതേ. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ എന്നെ കൈക്കൊള്ളണമേ. കാണാതെ പോയാൽ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടഞ്ഞീട്ടുകളെ കീറിക്കളയണമേ. കർത്താവേ, എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയ ആണെന്ന പോലെ ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനദാദികളോടും 11 നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുഭാഗം ഞാൻ കാണപ്പെടുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ ദ്രൂഹായുമായുള്ളവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ. ദൈവത്തിന്റെ പുനി തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഐസക്കച്ചൻ, മാമനച്ചൻ, മറ്റാരെങ്കിലും വൈദികര് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാവുന്ന പ്രിയ മാതാപിതാക്കളെ, ഒരിക്കൽ കൂടി നമുക്ക് ഈ ബുധനാഴ്ച ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചൂട്ടിൽ ഒരുമിച്ച് സംഗമിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നമ്മളെ കാണുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ ഉള്ളിൽ പകരത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. പറവകൾ ഒരുപാടുണ്ട്, കുറ്റങ്ങൾ ഒരുപാട് അനവധിയുണ്ട്, എങ്കിലും തന്റെ മുമ്പാകെ ഏറ്റവും താഴ്മയോടും വിനയത്തോടും അടുത്തു വരുന്നവരെ തള്ളിക്കളയാതെ പരിപാലിക്കുന്ന, അവരെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അപ്പന്റെ കാരുണ്യം നമ്മളിലും മനസ്സുഖം വ്യാപരിപ്പാൻ നമുക്ക് ശിരസുകളെ നമിച്ചുകൊണ്ട് ധന്യമാർന്ന ശുശ്രൂഷയിലെ പങ്കാളികളാകാം. ഈ ജനങ്ങളിലെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത്, ഈ കഴിഞ്ഞ 15 ആയിരുന്നു നമ്മുടെ കാതോലിക്കേറ്റ് സ്ഥാപനത്തിന്റെ പുനഃസ്ഥാപനത്തിന്റെ 17 ആനിവേഴ്സറി. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും അനുഗ്രഹമുള്ള കാര്യമാണ് മലങ്കര സഭയിൽ വളരെ സ്വതന്ത്രമായ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കുകയും മറ്റ് ശിഷ്യന്മാര് മറ്റ് സ്ഥലങ്ങളിൽ സഭ സ്ഥാപിച്ച് അവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മുൻനിർത്തി സഭ മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ ഈ സഭയും മറ്റൊരു അധികാരത്തിന്റെയോ മറ്റ് വിദേശികളുടെ അഭിനിവേശ താല്പര്യങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ കടുവപ്പെട്ട് മുന്നോട്ട് പോകാതിരുന്നുകൊണ്ട് ഈ സഭയിൽ തന്നെയുള്ള പിതാക്കന്മാരുടെ ദർശനത്തിലും ക്രിസ്തു ചൂണ്ടിക്കാണിച്ചു തരുന്ന പാതകള് ഈ സഭയിലെ പിതാക്കന്മാർ തിരിച്ചറിഞ്ഞ് ആ പാതകളിൽ പിന്തുടർന്നടക്കുവാൻ തക്കമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പിതാക്കന്മാര് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. അതിന്റെ പ്രതിഫലനമാണ് 1912 സ്ഥാപിതമായ കാതോലിക്കേറ്റ്. ഇന്നും ആ കാതോലിക്കേറ്റ് അനശ്വരമായി അസംഗരം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു. ഭാരതത്തിന്റെ നീതിന്യായ കോടതി പോലും ആ കാതോലിക്കേറ്റിനെ ബഹുമാനിക്കുകയും ആ കാതോലിക്കേറ്റിന്റെ പിന്തുടർച്ചയിൽ നിന്ന് വന്നിട്ടുള്ള പട്ടശ്ശേരി തിരുമേനിയുടെ ദർശനത്താൽ രൂപപ്പെട്ടു വന്ന ശ്രേഷ്ഠമായ ഭരണഘടനയൊക്കെ ഭാരതത്തിലെ അടിസ്ഥാനമുള്ള സഭയാകുന്ന നമ്മുടെ സഭ അനുശാസിക്കത്തക്കവണം, അല്ലെങ്കിൽ ആ അതിന് പ്രാധാന്യം കൊടുക്കത്തക്കവണം കോടതി പോലും അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഏറ്റവും പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ സന്തോഷത്തിരുന്ന വസ്തുതയാണ്. അതൊരു ഭരണഘടനയുടെ സംരക്ഷണത്തെക്കാൾ ഉപരിയായി സ്വാതന്ത്ര്യത്തോടുകൂടി ക്രിസ്തുവിന്റെ മുഖത്തേക്ക് തദ്ദേശീയമായ താല്പര്യങ്ങളെ അല്ലെങ്കിൽ തദ്ദേശീയമായ സംസ്കാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പിതാക്കന്മാരുടെ ആത്മീയ പിന്നണികളിൽ അണിചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനുള്ള ആ ശ്രേഷ്ഠമായ സൗഭാഗ്യവും സാധ്യതയുമാണ്, ആ സ്വാതന്ത്ര്യമാണ് നമ്മുടെ പിതാക്കന്മാരെ കണ്ണിലോട് പ്രാർത്ഥിച്ചതും സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് സഭയ്ക്ക് നൽകിയിട്ടുള്ളതും. കാരണം നമുക്ക് അഭിമാനിക്കാം, മറ്റേത് സഭകളെക്കാളിലും സഭയുടെ വിശ്വാസം ഏറ്റവും അടിയുറച്ച താല്പര്യത്തോടെ സംരക്ഷിക്കുകയും ആ വിശ്വാസം കർക്കശ്യത്തോടുകൂടി പാലിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന സഭയാണ്, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ അതിന് വളരെ മുൻതൂക്കം കൊടുക്കുന്നു. അതായത് അത് അടിസ്ഥാനപരമായ സഭാവിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൽ ഒട്ടും കലർപ്പ് ചേർക്കാതെ അതിൻ്റെതായ തനിമയിലും നൈർമല്യത്തിലും ഒരു പരിധിവരെയൊക്കെ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആരാധനയിൽ കൂടി കാത്തു സൂക്ഷിക്കാവുന്ന ഒരു ശ്രേഷ്ഠമായ പാരമ്പര്യമാണ് നമ്മുടെ സഭയുടെ. അപ്പൊ അതൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് ആ ആരാധന സ്വാതന്ത്ര്യത്തിലാണ്. ആ സ്വാതന്ത്ര്യം നമ്മുടെ ദൈവത്തെ നമുക്ക് ഈശ്വരണത്തിന് സ്തുതിക്കുകയും അതിനുവേണ്ടി യത്നിച്ച മൺമറഞ്ഞു പോയ എല്ലാ പിതാക്കന്മാരെയും ഈ സമയത്ത് ഓർക്കുകയും അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരമായിട്ട് നമുക്ക് ഈ സമയത്തെ കാണുകയും ചെയ്യാം. ഇന്ന് മറ്റ് വൈദികരെ പലരെയൊക്കെ വിളിച്ചെങ്കിലും പലരും ഒക്കെ വൈദികർ എല്ലാവരും ബിസിയായതുകൊണ്ട് വിധിയല്ലാത്ത ഞാനും ഐസക്കത്തിനും മാമനത്തിനും ഒക്കെ വീണ്ടും ഈ ശുശ്രൂഷയിൽ തന്നെയുണ്ട്. മറ്റാരെയും സൗകര്യമായി കിട്ടാത്തതുകൊണ്ട് ഇന്നത്തെ ധ്യാനപ്രസംഗം ഇന്നും ബലഹീനനായ ഞാൻ തന്നെ നിർവഹിക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം പ്രിയപ്പെട്ട ഐസക്കത്തിനും അത് കൺക്ലൂഡ് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ പ്രസംഗത്തിന് മുമ്പ് പ്രിയപ്പെട്ട ഐസക്കച്ചൻ ഒരു ഗീതം കൂടി ആലപിക്കും. അതിനുശേഷം തിരുവചന ധ്യാനത്തിൽ നിന്ന് നിർവഹിക്കുന്നതായിരിക്കും. അച്ഛാ തയ്യാറാണ് അച്ഛാ പാട്ട്? അല്ലെങ്കിൽ നമുക്ക് വളരെ സുപരിചിതമായ അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ആ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ എന്റെ പടകിലുണ്ട് എന്നുള്ള ഗീതം. നമായിരിക്കുന്ന സ്ഥാനത്ത് ശാന്തതയോടുകൂടി നിങ്ങളെ മനസ്സിൽ അത് പിന്തുടർന്നാൽ മതി. ഒരുപക്ഷെ പലരൊന്നും ചേർന്ന് പാടുമ്പോൾ അത് വളർത്തുന്ന വർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. പല ദിക്കുകളിൽ നിന്ന് നമ്മൾ പാടുന്നുണ്ട്. എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചാൽ മതി ആ ഗീതം. പെട്ടെന്ന് നമുക്ക് പാടാവുന്നതാണ്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോ പാടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോ പാടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു നീ വാലഞ്ഞിടുമ്പോൾ, ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്, ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ, അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭാവനമുണ്ട്, അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭാവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, ഞടവിൻ വിളക്കാണി ഇരുളൊരു ദേശവും അവിടെയില്ല, അരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവനെന്നെ ഉത്സവപത്രം, അരുമണിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവനെന്നെ ഉത്സവപത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാമത്തിൽ ആർപ്പിച്ചതുപോലെ നമുക്ക് വീണ്ടും ഒന്നിച്ചു കൂടുവാൻ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടും ദൈവഭയത്തോടും ദൈവമേ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതിനേക്കാളുപരി നാം കേൾക്കുന്ന തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് രൂപാന്തരം എടുത്തുവാൻ തക്കവണ്ണം തമ്പുരാന്റെ സ്പർശനം നമ്മളിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. വലിയ പുതിയ ചിന്തകളോ വലിയ കാര്യമോ ഗൗരവമായ ചിന്തകളോ ഒന്നും തന്നെയില്ല. ഞാൻ രണ്ടു മൂന്നാഴ്ച മുമ്പ് നമ്മുടെ വേദഭാഗത്ത് വന്നിരുന്ന ഒരു ചിന്ത ഞാൻ പള്ളിയിൽ പ്രസംഗിച്ചത് ഒന്നുകൂടെ സങ്കരത്തിനു വേണ്ടി നിങ്ങളുമായി സംഭാഷിക്കുവാൻ ആഗ്രഹിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇന്ന് വാസ്തവത്തിൽ ഭൂഷണിൽ മഴയും കാലാവസ്ഥ മോശമായതുകൊണ്ട് സെന്റ് തോമസ് പള്ളിയിൽ സാധാരണ കൂടി വരുന്ന മാമലച്ചന നേതൃത്വത്തിൽ കൂടി വരാനായിട്ട് കഴിഞ്ഞില്ല. എല്ലാവരും വരാനുള്ള അസൗകര്യമുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകൾ ഞാനും ഐസക്കച്ചനുമൊക്കെ ഇങ്ങനെ ഫോളോ ആയിട്ട് പാടേണ്ടി വന്നു. അടുത്ത ആഴ്ച നല്ല രീതിയിൽ അത് ക്രമീകരിക്കാം എന്ന കർത്താവിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് ധ്യാനത്തിനായിട്ട് ദൈവസമിതിയിൽ ആശ്രയിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 21:18 മുതലുള്ള ഏതാനും വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 21:18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ആ വാക്യങ്ങൾ വായിച്ച് സമയം കളയുന്നില്ല. അത് വളരെ സുപരിചിതമാണ്. അത് കർത്താവ് പറഞ്ഞ ഉപമയെ ഈ ഉപമ ഒരു പക്ഷെ നമ്മളൊക്കെ നിരന്തരം പള്ളികളിൽ കേൾക്കുകയും ബലഹീനന ഞാൻ തന്നെ ഈ ഉപമയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ഥലങ്ങളിലേക്ക് ഈ ഒരു ചിന്തയെ അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഉപമ, ഒരപ്പന് രണ്ട് മക്കളെ വിളിച്ചിട്ട് ആദ്യത്തെ മകനോട് പറയുന്നു, മകനെ നീ എന്റെ തോട്ടത്തിൽ വേല ചെയ്യണം. മകനെ ഇതിന് പറ്റില്ല എന്ന് പറയുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് അവൻ അനുനദിച്ച് അപ്പൻ പറയുന്നത് പോലെ ചെയ്യുന്നു. ആദ്യത്തെ മകന്റെ പ്രതികരണം മനസ്സിലാക്കിയ അപ്പൻ രണ്ടാമത്തെ മകനെ വിളിച്ച് അവനോടും ഇതേ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷെ അവൻ വളരെ വിനയത്തോടുകൂടി വളരെ താഴ്മയോടുകൂടി അപ്പ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്നു. പക്ഷെ പിന്നത്തേതിന് അവന് പോകാതിരുന്നു. ഈ രണ്ട് മക്കളിൽ ആരാണ് അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നത് എന്ന് ചുങ്കക്കാരും പരീക്ഷന്മാരും ഒക്കെ ഇരുന്ന ഒരു സമൂഹത്തോട് ക്രിസ്തു ചോദിക്കുന്നൊരു ചോദ്യമാണ്. നമുക്കൊക്കെ ഇതിന്റെ എന്താണ് ക്രിസ്തു ഉദ്ദേശിച്ചതെന്നും ഇതിൽ നിന്നുള്ള അർത്ഥങ്ങളും ഒക്കെ നമുക്ക് വളരെ വളരെ അറിയാം. കൂടുതൽ ആഴമായി ആ ഒരു ഭാഗത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനതിനകത്ത് ഒരു പദം മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഇതിനു മുമ്പും ഇതേ പദം ഞാൻ എടുത്തതാണെങ്കിലും അതിന്റെ മറ്റൊരു സ്ഥലങ്ങളിലാണ് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഉപമ എന്ന് പറയുന്നത്, ഉപമകൾ എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. അതൊരു വ്യക്തികളുടെ ഭാവനയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. അതൊരു ഇമാജിനേഷനാണ് ഉപമ എന്ന് പറയുന്നത്. പക്ഷെ ക്രിസ്തു തന്റെ ജീവിതത്തിൽ തന്റെ ജനങ്ങളെ പ്രബോധിപ്പിക്കാനായിട്ട് ഒരുപാട് ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്രിസ്തു പറഞ്ഞ ഉപമകളുടെ പ്രത്യേകത അത് റിയാലിറ്റിയുമായിട്ട് വളരെ കണക്റ്റഡ്, വളരെ ബന്ധപ്പെട്ടതാണ്. ഇവിടെ ക്രിസ്തു ഒരു ഉപമ പറയുമ്പോൾ ആ ഉപമയ്ക്ക് വ്യക്തമായ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ക്രിസ്തു ഈ ഉപമ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഇവിടെ ഈ തോട്ടത്തെ പറ്റി ക്രിസ്തു പറയുന്ന ഒരു കാര്യം, രണ്ട് മക്കളെ അടുക്ക വിളിച്ച് അവരുടെ ഒറ്റക്കാരി മാത്രമേ ക്രിസ്തു ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ഈ പിതാവ് ആവശ്യപ്പെടുന്നു ക്രിസ്തുവിന്റെ ഉപമേത്. ഒരുപക്ഷെ ഈ പറയുന്ന പിതാവ് ക്രിസ്തു കേൾക്കുന്നത് പരീശന്മാരും അല്ലെങ്കിൽ യഹൂദന്മാരും ഈ ലോകത്തിലെ ജാതികളും എല്ലാം കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൻ ക്രിസ്തുവും കേൾക്കുന്നത് ഈ കാഴ്ചക്കാരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഈ പിതാവ് പറയുന്നു, മകനെ മക്കളെ എന്റെ മുന്തിരി തോട്ടത്തിൽ നിങ്ങൾ വേല ചെയ്യണം, എന്റെ മുന്തിരി തോട്ടത്തിൽ നിങ്ങൾ വേല ചെയ്യണം. ഈ പറയുന്നത് എന്തേന്ന് വീണ്ടും എടുത്ത് പുനരുദ്ധരിച്ചില്ലെങ്കിലും തന്റെ സ്വന്തം മക്കളെ മക്കളോടാണ് ഇത് പറയുന്നത്. സ്വന്തം മക്കളോട് അല്ലെങ്കിൽ എന്റെ മക്കളോട് ഈ പിതാവ് പറയുകയാണ്, എന്റെ മുന്തിരി തോട്ടത്തിൽ വേല ചെയ്യണം. ഈ എന്റെ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ചേർന്നാണെങ്കിൽ അതിന് വളരെ ആഴമായ ഒരർത്ഥം ഈ ഒരു ഉപമയിലുണ്ട്. അതിന് വളരെ വളരെ രൂഢമൂല്യമായിട്ടുള്ള ഒരാശയം ഈ ഉപമയിലുണ്ട്. കാരണം എന്റെ മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിന്റെ അവകാശി ഈ പിതാവാണ്. ഈ മുന്തിരിത്തോട്ടത്തിന്റെ അവകാശി ഈ പിതാവാണ്. അതിന്റെ അർത്ഥം എന്താ? ഈ മുന്തിരിത്തോട്ടത്തെ ഈ പിതാവ് വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം വേദപുസ്തക ചരിത്രത്തിൽ ഈ സൃഷ്ടി ദൈവം തമ്പുരാൻ പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് ആകാശവും ഭൂമിയും അല്ലെങ്കിൽ അതൊക്കെ രണ്ടായിട്ട് മാറ്റി വെളിച്ചവും പകലും ഒക്കെ മാറ്റി വൃക്ഷങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം വൃക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനൊക്കെ മുമ്പ് എല്ലാം ചെയ്തിട്ട് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് കാണുന്നതെങ്കിലും ആദ്യം മനുഷ്യനെ നിലനിൽക്കാൻ ദൈവം ചെയ്തത് മനോഹരമായ ഒരു തോട്ടം ഉണ്ടാക്കുക ചെയ്തു. മനോഹരമായ തോട്ടം. ഈ തോട്ടം വെറുതെ ഒറ്റ വാക്കുകൊണ്ടുണ്ടാക്കിയത് കിതാബാ ദൈവത്തിന്റെ ഇമാജിനേഷനിൽ ആ തോട്ടം അത് വലിയൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ്, വലിയൊരു ആലോചനയുടെ പ്രതിഫലനമായിട്ടാണ് ദൈവം ഈ തോട്ടം ഉണ്ടാക്കുന്നത്. വളരെ വളരെ ആലോചിച്ചുകൊണ്ട് ഒരു നമുക്കറിയാം ഈ നമ്മുടെ കൂട്ടത്തിൽ അമേരിക്കയിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടുത്തെ റോഡുകൾ. അത്ഭുതം തോന്നും, 8, 10, 15 ലെയറ് മുകളിലോട്ട് ഈ റോഡുകൾ ഇങ്ങനെ, അതിന്റെ പിന്നിലുള്ള എഞ്ചിനീയർമാരുടെയൊക്കെ ആ ബുദ്ധി വൈഭവം എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതുപോലെ വലിയ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ അതിനേക്കാൾ മനോഹരമായി ഇക്കാലത്ത് മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയ ഏതൻ തോട്ടം അത് മനോഹരമാണ്. ദൈവം ഈ തോട്ടം ഉണ്ടാക്കിയത് മാത്രമല്ല, 4 ദിശകളിൽ നിന്നും 4 മനോഹരമായ 4 ഫലപുഷ്ടമായ നദികളും കൂടെ സൃഷ്ടിച്ചു. അതിന്റെ ജലത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഈ തോട്ടം ഫലപുഷ്ടിയുള്ളതായി തീരാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ദൈവത്തിന്റെ ശക്തമായ ആലോചനയും ദൈവത്തിന്റെ ശക്തമായ ചില തീരുമാനങ്ങളും താല്പര്യങ്ങളും ഈ തോട്ടത്തിനുണ്ട്. വാസ്തവത്തിൽ ഈ തോട്ടം ദൈവത്തിന്റെ അവകാശത്തിന്റെ ഭാഗം, അല്ലെ അപ്പന്റെ അവകാശത്തിന്റെ ഭാഗമാണ്, അപ്പന്റെയാണ് ഈ തോട്ടം. അപ്പൊ ഈ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഓരോ തോട്ടവും ഈ തോട്ടത്തിന് അതിന്റെ അപ്പനായ ദൈവവുമായിട്ടൊരു വൈകാരിക ബന്ധമുണ്ട്, വൈകാരിക ബന്ധമുണ്ട്. ആ വൈകാരിക ബന്ധം നമ്മൾ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഉൽപ്പത്തി പദ്ധതി മനസ്സിലാക്കുന്നത്, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തെ വരാൻ ചെയ്ത ഒന്നാമത്തെ കാര്യം എന്താ, ഈ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി, പുറത്താക്കിയിട്ട് ഈ തോട്ടത്തിൽ വീണ്ടും ഒരു പിടിച്ചു കയറാതിരിക്കാനായിട്ട് രണ്ട് കെരൂബുകളെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഈ തോട്ടത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ലെങ്കിൽ വാസ്തവത്തിൽ കെരൂബുകളെ നിർത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ തോട്ടം, ഈ പാപം ചെയ്ത മനുഷ്യൻ നിലനിൽക്കാൻ യോഗ്യനല്ല ഈ തോട്ടത്തിൽ, കാരണം ഈ തോട്ടം പവിത്രമാണ്, ഇത് അപ്പന്റെ ആലോചനയാണ്, ഇത് അപ്പന്റെ ഉടമസ്ഥനായ പിതാവുമായിട്ട് വൈകാരിക ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാ ഈ തോട്ടം, ഈ തോട്ടത്തിൽ ഇനിയും പ്രവേശിക്കണമെങ്കിൽ ഇവൻ വിശുദ്ധിയിലേക്ക്, അത് ഒത്തിരി ദൈവശാസ്ത്ര ആശയങ്ങളൊക്കെ ഉണ്ട്, കാരണം ഈ തോട്ടത്തിലേക്ക് ഇവനി പ്രവേശിക്കണമെങ്കിൽ അതിനുള്ള സാധ്യതയാണ് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ക്രിസ്തു അവന്റെ, അതുകൊണ്ടാണല്ലോ ഒരു കുഞ്ഞിന്റെ അതരത്തിൽ വിശുദ്ധ തീരുമാനം എടുത്ത് പറഞ്ഞ ആദാ നഷ്ടപ്പെട്ടു കളഞ്ഞ അനുഭവം വീണ്ടും നമുക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പരദീസയിലേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ നമ്മൾ കാണുന്നു. അപ്പൊ ദൈവത്തിനാൻ ചെയ്ത് ഈ തോട്ടത്തിൽ നിന്ന് അവനെ പുറത്തു നിൽക്കുകയാണ് ചെയ്തത്, കാരണം ഈ തോട്ടത്തിൽ പ്രവേശിക്കണമെങ്കിൽ അതിന് യോഗ്യത വേണം, കാരണം ഇത് ഈ ഉടമസ്ഥനുമായി വൈകാരികമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ ഇവിടെ ഈ അപ്പൻ ഈ തോട്ടത്തെ മനോഹരമായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കരുത് ഈ അപ്പൻ മക്കളെ അയക്കുമ്പോഴത്തേക്ക് ഈ മക്കളോട് മാത്രമേ ഉള്ളൂ സ്നേഹം എന്നുള്ളത്, തീർച്ചയായിട്ടും മക്കളാകരുത്, മക്കളുടെ നിലനിൽപ്പിൽ തന്നെ ആ തോട്ടം, സംശയമൊന്നുമില്ല. പക്ഷെ ഈ മക്കളെ പോലെ തന്നെ ഈ തോട്ടത്തെയും നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, ഇപ്പോഴും അമേരിക്ക താമസിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പലരുടെയൊക്കെ തറവാടുകൾ ഇന്ന് നാട്ടിലുണ്ട്. ചില മനുഷ്യരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കറിയാം അവരുടെ കാലഘട്ടം, നമ്മൾ ഇപ്പൊ അമേരിക്കയിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പല ആളുകളും പല പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രോപ്പർട്ടികൾക്കൊക്കെ അവർക്ക് വൈകാരികമായിട്ട് ബന്ധമുണ്ട്, അവരുടെ തലമുറയായിട്ട് കൈമാറി വന്ന ആ മണ്ണേ. അവരെന്ത് വിറ്റാലും, ഞാൻ പറയുന്നത് ഒരു ജനറലൈസ്ഡ് പറയുന്നുള്ളതേ ഉള്ളൂ, നിർബന്ധമായിട്ട് അങ്ങനെ ആകണം എന്നൊന്നുമില്ല, അവർ വാങ്ങിച്ച പ്രോപ്പർട്ടി ഒക്കെ വിറ്റാലും പക്ഷെ തലമുറയായിട്ട് കൈവന്ന പ്രോപ്പർട്ടി കഴിവതും വിറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ, അവർ ജനിച്ചു വളർന്ന മണ്ണ്, അവരുടെ മാതാപിതാക്കളുടെ ഓർമ്മകൾ, ആ ഓർമ്മകളും ആ ഒരു കൈമാറി വന്ന സംഗതിയായിക്കൊണ്ട് ഭയങ്കര വൈകാരികമായ അറ്റാച്ച്മെന്റ് ഉണ്ട് ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്കൊക്കെ. എനിക്കുമുണ്ട്. ഞാനിവിടെ ഒരു വീടൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും എന്റെ നാട്ടിലെ മണ്ണ് അതിനെപ്പറ്റി ഓർക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക വൈകാരിക അറ്റാച്ച്മെന്റ്, എന്റെ മാതാപിതാക്കള് അങ്ങനത്തെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടെന്നു, ഇതൊരു പാരമ്പര്യത്തിന്റെ പിൻബലത്തിന്റെ സൗന്ദര്യമുണ്ട് അതിന്. അതുകൊണ്ട് തന്നെ ഈ ആ സൗന്ദര്യം നമ്മൾ കണ്ടെത്തുന്ന ഒരു കഥയാണ് നാബോത്തിന്റെ കഥ, നമുക്കറിയാവുന്നൊരു കഥയാണ്. പഴയ നിയമത്തില് ഇത്തരം കൂർണായ രാജാവ് ഇസബലിന്റെ ആഹാബിന്, സമരിയ രാജാവായ ആഹാബിന്, ഒരു ആഹാബിന്റെ കൊട്ടാരത്തിന്റെ സമീപത്ത് നാബോത്തിന്റെ തോട്ടം ഉണ്ടായിരുന്നു, അത് മനോഹരമായ മുന്തിരിത്തോട്ടമായിരുന്നു. ഈ രാജാവിന് ഒരുപാട് തോട്ടം ഉണ്ടായിട്ടും രാജാവിന്റെ കണ്ണ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിലായിരുന്നു. അതിനേക്കാൾ പരമശമായ മുന്തിരിത്തോട്ടം ഒക്കെ ഉണ്ട്, പക്ഷെ നാബോത്തിന്റെ മണ്ണിനോട് ഒരു ആകർഷണം തോന്നി ഇദ്ദേഹത്തിന്. കാരണം നാബോത്തിന്റെ മണ്ണ് മൂല്യമുള്ള മണ്ണാണ്, ചെയ്യാക്കറിയാം അത്ര മനോഹരമായിട്ടുള്ളതാണ്. അതുപോലെ വൈകാരികമായിട്ട് നാബോത്ത് സൂക്ഷിച്ചു വന്നു. ഞാൻ ഈ കഥ പറഞ്ഞ സമയം കളയുന്നില്ല. ഈ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം പിടിച്ചു ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ഈ രാജാവ് ചെല്ലുമ്പോൾ, രാജാവ് അത് ഗായകനാണ്, അത് ശക്തനാണെന്ന് അറിഞ്ഞിട്ട് പോലും, അല്ലെങ്കിൽ ഒരുപാട് സമ്മാനങ്ങൾ വേണം നാബോത്തിന് കൊടുക്കാമായിരുന്നു, പക്ഷെ എന്നിട്ടും രാജാവിന്റെ സമ്മാനങ്ങളെയും എല്ലാം നിഷേധിച്ചുകൊണ്ട് നാബോത്ത് പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ പിതാക്കന്മാര് എനിക്ക് കൈമാറി തന്ന ഈ മൂല്യമുള്ള മണ്ണ് ഞാൻ ഒരിക്കലും നിനക്ക് വിട്ടു തരത്തില്ല. കാരണം ആ മണ്ണിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അത് പിതാക്കന്മാരുടെ ആ ഒരു സ്നേഹത്തിന്റെ ഓർമ്മ, അല്ലെങ്കിൽ മണ്ണെന്ന് പറയും ഭൂമിയിലെ മണ്ണിനോടുള്ള താല്പര്യമുണ്ട്, അതിനേക്കാൾ ഉപരിയായി പിതാക്കന്മാരിൽ നിന്ന് വന്നാൽ ഒരുപക്ഷെ നാമോത്തിന് വേറെ കാണുമായിരുന്നു. പക്ഷെ ആ ഒരു മണ്ണിനോട് നാമോത്തിന് വൈകാരികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അത് പിതാക്കന്മാരുടെ പൈതൃകമാണ്. ഇത് പറയാനാണ് പറഞ്ഞത്. ഈ പൈതൃകം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു വലിയ ആഴമായ അറ്റാച്ച്മെന്റ് ആണ്. പക്ഷെ ആ പൈതൃകത്തെ തിരിച്ചറിയുന്നവർക്കെ അതിനെ വൈകാരികമായിട്ട് നോക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് പറഞ്ഞാൽ ഈ പിതാവിനൊരു പൈതൃക സ്നേഹം ഈ മുന്തിരി തോട്ടത്തിലുണ്ട്. നാലാമതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വാസ്തവത്തിൽ ഈ പിതാവ് ഈ മക്കളെ അയക്കുന്നത് ഈ തോട്ടത്തിൽ നിന്ന് ലാഭം കിട്ടുന്നതല്ല, ഈ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തെക്കാൾ ഈ തോട്ടം നൽകുന്ന ഒരു സ്വത്വ ബോധമുണ്ട്. ആ സ്വത്വ ബോധമാണ് ഈ മക്കളെ തന്നെ ഈ തോട്ടത്തിലേക്ക് അയക്കാനായിട്ട് കാരണമായത്. വാസ്തവത്തിൽ വേണേൽ കൂലിക്കാരെ വിടാറില്ല ഈ തോട്ടത്തിലേക്ക്. എത്ര മക്കളെ അയക്കുന്നത്? പിതാവ് പണമുള്ളവരാ, ഏതെങ്കിലും കൂലിക്കാരെ തന്നെ തോട്ടത്തിൽ പണിക്ക് അയക്കാറില്ല. പക്ഷെ ഈ കൂലിക്കാരെയല്ല അയക്കുന്നത്, സ്വന്തം മക്കളെ തന്നെയാണ് ഈ തോട്ടത്തിലേക്ക് അയക്കുന്നത്. ഈ സ്വന്തം മക്കളെ ഈ തോട്ടത്തിലേക്ക് അയക്കുന്നത് ഇത് പിതാവിന്റെ അവകാശമായതുകൊണ്ടാണ്. മാത്രമല്ല ഈ തോട്ടം പിതാവ് ആഗ്രഹിക്കുന്നത് ഈ തോട്ടം മക്കളെ ഏൽപ്പിക്കാനായിട്ടാണ്. പക്ഷെ മക്കളെ ഏൽപ്പിക്കണമെങ്കിൽ ചുമ്മാ ഏൽപ്പിക്കുകയല്ല. ഏത് മകൻ ഏത് കുഞ്ഞുങ്ങള് ശ്രദ്ധയോടെ ഈ അപ്പന്റെ ഡിസാൻഡന്റിൽപ്പെട്ട ഈ തോട്ടം കൈകാര്യം ചെയ്യുന്നു ആ മക്കൾക്ക് മാത്രമേ ആ തോട്ടം അവകാശമായിട്ട് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ മക്കളെ അയക്കുന്നത് മറ്റാരും ആ തോട്ടം മനോഹരമായ തോട്ടം പിടിച്ചു പറിച്ച് നശിപ്പിക്കാതെ സ്വന്തം മക്കളെ വിടുന്നത് ആ തോട്ടം ആ മക്കളെ ശ്രദ്ധയോടെ കാക്കുന്നുണ്ടോ എന്നറിഞ്ഞ് അവരെ ഏൽപ്പിക്കാനായിട്ട്. അങ്ങനെയാണല്ലോ പണ്ടുണ്ടായത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആദാമിനെ ഹവ്വായും തോട്ടത്തിലേക്ക് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, തോട്ടം അവിടുത്തെ കായികങ്ങൾ ഭക്ഷിച്ച തോട്ടം സൂക്ഷിപ്പാനായിട്ടാണ്. തോട്ടം നശിപ്പിക്കാനായിട്ടല്ല, തോട്ടം സൂക്ഷിപ്പാനായിട്ടാണ് ഈ പിതാവ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മക്കളെ ഏൽപ്പിക്കാനുള്ള കാരണം ആ തോട്ടം മനോഹരമായി അവിടെ വേല ചെയ്ത് പണം ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, അതോടൊപ്പം അതിനെ ശ്രദ്ധയോടെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, മക്കളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഈ അപ്പന്റെ ഭാവിയിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ അവരെങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെയൊക്കെ നാട്ടില് പണ്ടൊക്കെ 8-10 മക്കൾ അല്ലെങ്കിൽ 5-6 മക്കളൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട്. പലപ്പോഴും കാരണവന്മാര് തന്റെ സ്വത്വം വിഭാവനം ഭാഗീകരിക്കുമ്പോൾ ഓരോ മക്കളെ നോക്കും, അവരുടെ അവസ്ഥകൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ നോക്കിയിട്ടാണ് മാതാപിതാക്കൾ ചിലരൊക്കെ തുല്യമായിട്ട് വീതിക്കാൻ പോകണ്ട, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു മോഹൻ വളരുകാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കൊടുത്താല് മുടിച്ചു നശിപ്പിച്ചു കളയെന്നുള്ള ഏതപ്പനും ഒരപ്പൊരു ബോധ്യം ഉണ്ടെങ്കിൽ അപ്പനാ സ്വത്തം അതിന് കൊടുക്കുന്നില്ല, കൊടുക്കാതിരിക്കത്തില്ല. പക്ഷെ അവിടെ ഒരു വാചകം സ്വത്ത് എഴുതുമ്പോൾ ഒരു വാചകം കൂടെ ചേർത്തിട്ടു, എന്റെ കാലശേഷം ഇവന് നിലനിൽക്കുന്നു, കാരണം എന്റെ കാലത്തെങ്കിലും ഇവ മുടിക്കാതിരിക്കുന്നത് കാലത്തെന്ന് വിചാരിച്ചോണ്ടാണ്. അപ്പൊ എന്റെ കാലശേഷം മാത്രമേ ഇവനത് കിട്ടത്തുള്ളൂ, എനിക്കൊരു മോനെ അറിയാം. അങ്ങനെ പിന്നെ അപ്പനോട് ജാതകമില്ല, ഇവൻ ഈ സ്വത്ത് വിൽക്കണമെന്നുണ്ട്, പക്ഷെ അപ്പനെ കൊല്ലാതെ പോകുന്നില്ല. പിന്നെ അങ്ങനെ ജാതകം നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മോനെയൊക്കെ എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഈ മക്കളെ സ്വത്ത് ഏൽപ്പിക്കുമ്പോൾ ഈ അപ്പന് ശ്രദ്ധയോടെ നോക്കുന്നുള്ള ബോധ്യം ഉണ്ടെങ്കിലേ പിന്നെ ഈ മക്കളെ ഈ അല്പം ഏൽപ്പിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് ഈ മണ്ണിനോടുള്ള അല്ലെങ്കിൽ പിതാവ് വിഭാവനം ചെയ്ത തോട്ടത്തോടുള്ള ആ പിതാവിന്റെ ഒരു വൈകാരിക ബന്ധമാണ്. ഈ തോട്ടത്തിൽ ഈ തോട്ടത്തെ രണ്ട് പേർസ്പെക്റ്റീവിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന്, ഈ തോട്ടം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാനും പിന്നീട് മടങ്ങുന്ന നമ്മുടെ വീട്, നമ്മുടെ ഭവനമാണ്. ഞാൻ ഇത്രയും പറഞ്ഞു വന്ന ഈ പിതാവ് വിഭാവനം ചെയ്ത തോട്ടം നമ്മുടെ സങ്കല്പത്തില് നമ്മൾ കൈമാറിയിരുന്ന മണ്ണ് മാത്രമൊന്നുമല്ല, നാം ആയിരിക്കുന്ന കുടുംബമാണ് നമ്മുടെ തോട്ടം എന്ന് പറയുന്നത്. ഈ ഒരു വീട്ടിലെ വീടിന്റെ പശ്ചാത്തലമല്ല, ആ അപ്പനും അമ്മയും മക്കളും വെള്ളത്തിനും വെല്ലുവിളിയും അടങ്ങുന്ന ആ അംഗങ്ങളുടെ മധ്യത്തിലാണ് ക്രിസ്തു വിഭാവനം ചെയ്ത തോട്ടം. ആ മധ്യത്തിലാണ് ക്രിസ്തു ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്. അപ്പൊ ഞാനും നിങ്ങളും എന്റെ തോട്ടം എന്ന് പറയുമ്പോൾ പിതാവ് വിഭാവനം ചെയ്ത് നമ്മുടെ ഭവനമാകുന്ന തോട്ടത്തെയാണ്. ഈ തോട്ടത്തെ ശ്രദ്ധയോടെ പരിപാലിക്കാനാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങൾ ഓർക്കണം ഈ തോട്ടത്തെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. താലത്തിനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അതാണ്. കുടുംബമാകുന്ന തോട്ടം, കുടുംബമാകുന്ന താലത്തിനെ എന്നെയും നിങ്ങളുടെയും ഓരോ മാതാപിതാക്കളുടെയും കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രേഷ്ഠമായ പാരമ്പര്യത്തിൽ മാത്രമേ ഞാൻ നേരത്തെ ഓർത്തിട്ടതുപോലെ വൈകാരിക പൈതൃക ബന്ധത്തിൽ ആ നന്മ കാത്തുസൂക്ഷിച്ചുകൊണ്ട് വളർത്താനായിട്ടാണ് ഈ തോട്ടം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലെ തോട്ടം പർദേശത്തെ ആക്കുന്നവർക്ക് ദൈവനമ്പുരാൻ വിഭാവനം ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ തോട്ടമാണ് എന്റെ ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്. അത് നിത്യരാജ്യത്തിൽ ഈ തോട്ടം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ തോട്ടം ഭാവിയിലുള്ള നിത്യരാജ്യത്തിന്റെ പ്രതീകമാണ്. ഈ രണ്ട് ആശയങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ തോട്ടം എന്റെ തോട്ടം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിൽ വിവിധ സ്ഥലങ്ങളിൽ കൂടി കൊണ്ടുവന്നത്. കാരണം നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ ഭവനം എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. പലരുടെ കാരണം ഓ എനിക്കെങ്ങനെ ജീവിച്ചു പോയാൽ മതി, കുറച്ച് നല്ല ജോലി ചെയ്യണം, കുറച്ച് പണം ഉണ്ടാക്കണം, സുഖമായിട്ട് ജീവിക്കണം, തിന്നിത കുടിക്കുക, ആനന്ദിക്കുക, മരിക്കുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഈ തോട്ടത്തോട് നമ്മൾ കാണിക്കുന്ന ക്രൂരതയാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ഈ തോട്ടം നമ്മളെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ പിതാവാ ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണ്, മക്കളായ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ അപ്പന്റെ ഡിസൈൻമെന്റ് ആണ് ഈ തോട്ടം. അപ്പൻ ഹൃദയത്തിൽ വെച്ച ആലോചനയുടെ പ്രതിഫലനമാണ് നമ്മുടെ കുടുംബം, ഭാര്യ, മക്കള്, അല്ലെങ്കിൽ ഭർത്താവ്, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന കുടുംബം എന്ന് പറയുന്നത് മനോഹരമായ തോട്ടമാണ്. അവിടെ ഫലം കായ്ക്കാനാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. ഫലം കായ്ക്കാനാണ് ഒത്തിരി പിള്ളേരുണ്ടാകുന്നുള്ളത്. പിള്ളേരുണ്ടാകുന്ന ഫലത്തിന്റെ ഭാഗമാണ് ആത്മീയ ഫലങ്ങളെ കായ്ക്കുക എന്നുള്ളതാണ്. ആത്മീയ ഫലങ്ങളെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ തോട്ടങ്ങളിൽ നടക്കേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ തോട്ടങ്ങളിൽ ആത്മീയ ഫലം രൂപപ്പെടുന്നത്? അവിടെ പ്രാർത്ഥനയാകുന്നത്, പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ്, അവിടെ നമ്മുടെ കുടുംബം ആരാധനയായിട്ട് മാറുമ്പോഴാണ്. ഇന്ന് പല കുടുംബങ്ങളും വ്യഭിചാരവും ശാലകളും കള്ളു ഷാപ്പുകളും പണം ഉണ്ടാക്കുന്ന ബിസിനസ് സെന്ററുകളും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു തലങ്ങളായിട്ടൊക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവം നമ്മളോട് ചോദിക്കും, നമുക്ക് ലഭിക്കാൻ പോകുന്ന രണ്ടാമത്തെ പറദീസം നമുക്ക് നഷ്ടമാകും, അത് നഷ്ടപ്പെടുത്തി കളയരുത്. അത് ലഭിക്കണമെങ്കിൽ ഈ തോട്ടം നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നനുസരിച്ചിരിക്കും. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ തോട്ടത്തെ മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ടാണ് നമ്മുടെ ചുമതല. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ നാബോത്തിന്റെ മുന്തിരി തോട്ടത്തിൽ ആഹാബ് കണ്ടിട്ടതുപോലെ നമ്മുടെ തോട്ടത്തിന് എപ്പോഴും സാത്താൻ ഒരു കണ്ണുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെ തോട്ടം നന്നായി പോകാൻ ഒരിക്കലും സാത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സാത്താൻ അധികാരത്തിന്റെ രൂപത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ ചില തെറ്റായ ഇമ്മോറൽ താല്പര്യങ്ങളുടെ രൂപത്തിലും ഒക്കെ നമ്മളെ ഇങ്ങനെ ആകർഷിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മുടെ തോട്ടത്തെ കാത്തു സൂക്ഷിക്കണം. വിവാഹ കൂടാശയിൽ കൂടി ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായിട്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് സംസ്കാരത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ താല്പര്യങ്ങളിൽ വ്യത്യസ്തതയുണ്ട്, അവരുടെ ഇഷ്ടങ്ങളിൽ വ്യത്യാസമുണ്ട്, അവരുടെ എല്ലാത്തിനും വ്യത്യാസമുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ കുടുംബജീവിതം ആരംഭിക്കുമ്പോഴും മക്കളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴും വീണ്ടും ആ പണ്ടത്തെ താല്പര്യത്തിൽ നിൽക്കാനല്ല, രണ്ടുപേരോട് ചേർന്നുകൊണ്ട് പുതിയൊരു ആത്മീയ സംസ്കാരത്തിലേക്ക് വളരുക എന്നുള്ളതാണ്. ആ പുതിയ ആത്മീയ സംസ്കാരത്തിൽ വളരുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളും ആ ആത്മീയ സംസ്കാരത്തിന്റെ ഫലം അനുഭവിച്ച് അവരും ആ ഒരു പൈതൃകം കാത്തു സൂക്ഷിച്ച് നന്മ ഭൂമിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന മക്കളായിട്ട് നമ്മുടെ തലമുറകൾ മാറുന്നത്. നമുക്കറിയാം, ഓരോ കുടുംബങ്ങളെ വെച്ച് നോക്കി ആത്മീയ മൂല്യം കാത്തു സൂക്ഷിച്ചിട്ടുള്ള കുടുംബങ്ങളൊക്കെ ആ ഇന്നും അവർ നിലനിൽക്കുന്നുണ്ട്. ആത്മീയതയുടെ സൗന്ദര്യം ഒട്ടും നഷ്ടപ്പെട്ടാണ്, അല്ലാത്തതൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അല്ലാത്തവർക്കൊക്കെ അവരുടെ മാതാപിതാക്കൾ സുഖിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആത്മീയ മൂല്യമുള്ള കുടുംബാന്തരീക്ഷം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ലഭിച്ചിരിക്കുന്ന ഈ മുന്തിരിത്തോട്ടം തീർച്ചയായിട്ടും ഒരു മുന്തിരിത്തോട്ടം ഏറ്റവും നല്ലതായിട്ട് വളരുമ്പോൾ സാത്താന് അതിലൊരു കാരണമുണ്ട്. സാത്താനത്തിൽ കാണുന്നുണ്ട്. ആ കണ്ണിൽ സാത്താന്റെ താല്പര്യങ്ങളിൽ വീഴാതിരിക്കാനായിട്ട് നമ്മുടെ കുടുംബം, നമ്മുടെ ഏതൻ തോട്ടമാകുന്ന നമ്മുടെ ഭവനം, അത് പ്രാർത്ഥനയുടെ അന്തരീക്ഷമായി പരസ്പര ക്ഷമയുടെയും പരസ്പരം കരുതലിന്റെയും പരസ്പരം ഉൾക്കൊള്ളുന്നതിന്റെയും സ്വതന്ത്രമായ ഹൃദയം തുറന്നുള്ള ആശയവിനിമയങ്ങളിൽ കൂടെയുള്ള ഒരു തലമായിട്ട് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ കുടുംബം ഏറ്റവും അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഏറ്റവും മനോഹരമായ തോട്ടം ദൈവത്തിന്റെയാണ്. ഈ തോട്ടങ്ങളൊക്കെ നമ്മുടേതല്ല, ഇതൊക്കെ ദൈവത്തിന്റെ, ദൈവം തന്ന ദാനമാണ്. ഒന്ന് ഓർത്തു വയ്ക്കുക, എന്നെ നിങ്ങളെയൊക്കെ എന്ത് മനോഹരമായ കുടുംബങ്ങളാണ് ഏൽപ്പിച്ചത്, എന്ത് മനോഹരമായ കുടുംബങ്ങളാണ് ഏൽപ്പിച്ചത്. നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ച് നന്മയോടെ കൈകാര്യം ചെയ്താൽ എന്തുമാത്രം ശ്രേഷ്ഠമായ ഫലങ്ങൾ നമ്മുടെ ഭവനങ്ങൾ പുറപ്പെടുവിക്കാം. പക്ഷേ ആ ലഭിച്ച എത്രയോ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഇന്ന് കാട്ടുചീരയായിട്ട് മാറ്റപ്പെടുന്നുണ്ട്, നമ്മുടെയൊക്കെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അശുദ്ധി കൊണ്ടും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് ഇതിപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ദൈവമേ, അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ ഈ മുന്തിരിത്തോട്ടം ഇതുവരെ ഞാൻ ശ്രദ്ധയോടെ വീക്ഷിച്ചില്ലെങ്കിൽ തുടർന്ന് നന്മയിൽ അത് കാണുവാനും ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പറദീസ എങ്ങനെ കാത്തു സൂക്ഷിക്കും എന്നുള്ളത് ആശ്രയിച്ചാണ് സ്വർഗത്തിലെ കർത്താവ് പറഞ്ഞത് അല്പത്തൽ വിശ്വസ്തനായ അധികൃത വിചാരകനാക്കാം എന്ന് കർത്താവ് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം അതാണ്. അല്പത്തിൽ അല്പകാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ അല്പകാര്യത്തിൽ നമ്മൾ കാണിക്കുന്ന കാര്യ ഗൗരവമാണ് അധികമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള അധികമായ ദൈവരാജ്യത്തിന്റെ അവകാശം നമുക്ക് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്നത്. ഒരിക്കലും ഒരു ഗുരു അദ്ദേഹം തന്റെ ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് വെളിയിലേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ മനോഹരമായ, അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് തന്റെ ശിഷ്യന്മാരുമായിട്ടൊക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ മനോഹരമായ ഒരു ഒരു പൂന്തോട്ടമുണ്ട്. ഒരു ദിവസം ഈ മനുഷ്യൻ എല്ലാ ദിവസവും ഈ ഗുരു രാവിലെ എഴുന്നേറ്റ ഈ മനോഹരമായ മുന്തിരിത്തോട്ടത്തിൽ പുഷ്പങ്ങൾ വളർന്നു നിൽക്കുന്ന ആ മുന്തിരിത്തോട്ടത്തിന്റെ ആകർഷണത്വം കണ്ടിങ്ങനെ അത്ഭുതം കൂറി നിൽക്കും. അത് നമ്മൾ ദൈവത്തെ സ്തുതിക്കും. ഒരു ദിവസം പ്രഭാതത്തിൽ ഈ ഗുരു എഴുന്നേറ്റുകൊണ്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ വളരെ അലോസരമായ ഒട്ടും കണ്ണുകൾക്ക് ആകർഷകത്വമല്ലാത്ത ഒരു കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. നോക്കുമ്പോൾ ഒരു അപരിചിതൻ തന്റെ അതിനകത്തുള്ള കയറ്റി ഇറങ്ങി നടക്കുന്നു. തന്റെ ബലിഷ്ഠമായ ബോട്ടുകള് ഓരോ ചെടികളെയും ഇങ്ങനെ ചതച്ച് അരച്ചുകൊണ്ട് പോകുന്നത് കണ്ട് കുപിതനായ ഈ ഗുരു വളരെ മോശമായിട്ട് ഈ വളരെ ഫലസ്യത്തോട് വളരെ ക്രൂരമായ വാക്കുകൾക്കോടുകൂടെ ഈ മനുഷ്യനെ ശപിക്കുന്നുണ്ട്. പക്ഷെ അധികം താമസിക്കാതെ തന്നെ ഈ ഗുരു തിരിച്ചറിയുകയാണ്, ആ മനുഷ്യൻ ഒരു കാഴ്ചയില്ലാത്ത അന്ധനായ മനുഷ്യനായിരുന്നു. എന്നിട്ട് ഈ ഗുരു തന്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മനോഹരമായ പൂന്തോട്ടം ചവിട്ടി മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരൊരിക്കലും പള്ളു പറയരുത്, ചീത്ത പറയരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ചവിട്ടി മതിക്കുന്ന ആള് ചിലപ്പോൾ അന്ധനായിരിക്കാം. ഒരുപക്ഷെ ഏതെങ്കിലും അന്ധന്മാര് നമ്മളെ ദോഷകരമായിട്ട് ബാധിച്ചു കഴിഞ്ഞാലും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ ഈ മുന്തിരിത്തോട്ടം ഈ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കുടുംബമാകുന്ന പറദീസ ഈ ഭൂമിയിലെ യാതൊരു ദുഷ്ടശക്തികളും അവരുടെ അന്ധത കൊണ്ട് ചവിട്ടി മതിച്ച് കളയാതെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ മുന്തിരിത്തോട്ടം എന്ന് പിതാവ് പറയുമ്പോൾ ആ എന്റെ എന്നുള്ള പദത്തിന് ഒരു വൈകാരികമായ അറ്റാച്ച്മെന്റ് ഉണ്ട്. ആ ഓരോ വ്യക്തികൾ എന്ന പോലെ തന്നെ ആ വ്യക്തികൾ കൂടുന്ന കുടുംബാന്തര അന്തരീക്ഷത്തെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഓരോ വ്യക്തികളെ സ്നേഹിക്കുന്നു, ഓരോ കുടുംബത്തെയും ദൈവം സ്നേഹിക്കുന്നു. ആ കുടുംബമാണ് നമ്മുടെ ഏദൻ തോട്ടം. ആ തോട്ടത്തെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുക. ഈ ഒരു ചെറിയ ചിന്ത നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹിതരായ വിശ്വാസ സമൂഹം, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ രാജ്യത്തിൽ തുടക്കത്തിൽ അച്ഛനെപ്പോഴും പറയും, വലിയ ചിന്തകളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ആഴത്തിലുള്ള അല്ലെങ്കിൽ കടുകുമണിക്കുള്ളിൽ നിന്ന് ഒരു വലിയ വൃക്ഷത്തെ ജനിപ്പിക്കുന്ന ഒരു ഉപമ പറഞ്ഞ ക്രിസ്തുവിന്റെ സാന്നിധ്യം അച്ഛന്റെ വാക്കിലൂടെ നമുക്ക് ഇന്നും ലഭിക്കപ്പെട്ടു. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. രണ്ട് വ്യക്തിത്വങ്ങൾ അപ്പനോട് സംസാരിച്ച വിധവും അവർ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ച വിധവും ആ അപ്പന് ഈ ദൗത്യത്തിന് വേണ്ടി അവരെ നിയോഗിക്കാനുള്ള കാരണവും ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഉപമയിലൂടെ യേശു നമ്പുരാൻ നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഏതു മനുഷ്യനും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും അല്ലെങ്കിൽ സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഈ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യർക്കും ഏത് കാലഘട്ടത്തിലും മനസ്സിലാക്കാൻ ഉപയോഗമായ രീതിയിലാണ് പാരബിൾസ് അല്ലെങ്കിൽ ഉപമകൾ വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ കാലത്തും വിശുദ്ധ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുവാൻ ഏറ്റവും ലളിതമായി അല്ലെങ്കിൽ ഏറ്റവും അർത്ഥവത്തായി പ്രസംഗകരും പ്രഭാഷകരും വിശ്വാസ സമൂഹവും ചിന്തകന്മാരും പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉപയോഗിക്കുന്നത് ഉപമകളിൽ നിന്നുള്ള വ്യാഖ്യാനമാണ്. അതോരോ കാലഘട്ടത്തിനനുസരിച്ച് ആ വ്യാഖ്യാനം കൃത്യമായി ചിന്തയോടുകൂടി അവതരിപ്പിക്കുവാൻ ദൈവം കാലഘട്ടങ്ങളിൽ മനുഷ്യരെ പ്രവാചകന്മാരെ അക്ഷരന്മാരെ ദൈവം ഉപയോഗിക്കാറുമുണ്ട്. ഇന്ന് രചിക്കപ്പെട്ട ചിന്തയിൽ സൃഷ്ടിയുടെ മനോഹാരിത എത്ര വലുതാണെന്നും ആ മനോഹരമായ സൃഷ്ടികർമ്മം ദൈവം തമ്പുരാൻ നൽകിയതിനെ കുറിച്ചും ആ സൃഷ്ടികർമ്മത്തെ കുറിച്ച് എന്തുദ്ദേശമാണ് തന്റെ മനസ്സിലുള്ളതെന്നും അതിനെ ആഴത്തിൽ സ്നേഹിച്ചിരിക്കുന്ന ഒരു പിതാവിനെ ആണ് ഈ ഉപമയിലൂടെ പ്രിയപ്പെട്ട അച്ഛൻ വ്യാഖ്യാനിച്ചത്. നമ്മൾ പലപ്പോഴും ഈ കാലഘട്ടത്തിലെ പുത്തൻ തലമുറ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ശാസ്ത്ര മേഖല കൊണ്ടും പ്രപഞ്ചത്തിലെ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനും ഉദാഹരണമായിട്ട് ആദ്യം പറഞ്ഞത് ഇവിടുത്തെ ഗതാഗത മാർഗത്തെ കുറിച്ചാണ്. ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ രൂപപ്പെടുന്നതാണ് ഈ ചിന്തകളൊക്കെ. ലോകത്തിലെ ഏറ്റവും നല്ല റോഡുകളുള്ളത് ജർമ്മനിയിലാണ്. അതിന്റെ കോപ്പി മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുന്നു. ഇവിടെയും നല്ല റോഡുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഇത്രയും വലിയ ആശയം ഉണ്ടാകണമെങ്കിൽ ആ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മസ്തിഷ്കം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാവനാ ലോകം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറം ഈ ഒരു കൊച്ചു ലോജിക്ക് മതി ഏത് ശാസ്ത്രത്തെയും ഏത് യുക്തിയെയും നമുക്ക് തോൽപ്പിക്കുവാൻ. ആ ചിന്ത നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട അച്ഛന് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വളരെ ഭംഗിയായിട്ട് ഈ വിഷയത്തെ വിശകലനം ചെയ്യുകയും ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി ഒരു കുടുംബത്തിലൂടെ ഒരു സമൂഹത്തിലൂടെ എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ആ ഉത്തരവാദിത്വം നമ്മൾ എത്രമാത്രം ഭംഗിയായിട്ട് ഏറ്റെടുക്കണം ഈ വിഷയങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. ചിന്തകന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ അവർക്ക് ഒരു മടിയില്ല. എത്ര നേരം വേണമെങ്കിലും അവർ പാട്ടുപാടും, എത്ര നേരം വേണമെങ്കിലും പ്രസംഗം കേൾക്കും, എത്ര നേരം വേണമെങ്കിലും അവർക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവിടുവാൻ. അതിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേർഡ് സെന്റേഡ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് സെന്റേഡ് അല്ലെങ്കിൽ ചർച്ച് സെന്റേഡ്, ഇടവക കേന്ദ്രീകൃതമായ, ക്രിസ്തു കേന്ദ്രീകൃതമായ, വചന കേന്ദ്രീകൃതമായ ഒരു ജീവിതം. പക്ഷെ അവർക്ക് തിയോളജിയുടെ ആഴമൊന്നും അവർ അന്ന് പഠിക്കാനോ വ്യാഖ്യാനിക്കാനോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഭക്തിയോടുകൂടി ദൈവത്തെ കണ്ടു. ആ ഭക്തിയിൽ തികഞ്ഞ ഒരു ജീവിതക്രമം അവര് ഭംഗിയായിട്ട് ജീവിതത്തിൽ ക്രമപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ദേവാലയം നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിന് ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ നിർവഹിക്കപ്പെടാനുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ മാമോദിസയെ, വിശുദ്ധ വിവാഹ കൂടാശി, സംസ്കാര ശുശ്രൂഷയും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു സംഭവമായിട്ട് ഈ കാലഘട്ടം അതിനെ പുനരാവർത്തനം ചെയ്തപ്പോൾ, പണ്ട് കാലത്ത് വിശുദ്ധ മാമോദിസയും വിശുദ്ധ വിവാഹ കൂടാശയും അല്ലെങ്കിൽ ഏത് കൂടാശ എടുത്താലും ആ കൂടാശകളൊക്കെ ദൈവത്തോടുള്ള ഒരു മനുഷ്യന്റെ ഹൃദയബന്ധത്തെ, മനസ്സിന്റെ ബന്ധത്തെ സൂചിപ്പിക്കാനായിരുന്നെങ്കിൽ, ഇന്ന് ഒരു മനുഷ്യന്റെ ഭവനത്തിൽ എത്രമാത്രം പണമുണ്ട്, അവൻ ആരോടൊക്കെ സമൂഹത്തിൽ ബന്ധമുണ്ട്, അവന്റെ സമൂഹത്തിലെ നില എന്താണെന്ന് ഇത് വ്യക്തമായി പ്രകടിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ട്, സംഭവം എന്നൊരു വാക്ക് ഞാൻ വിപുലമായിട്ട് ഉപയോഗിച്ചെങ്കിലും ക്ഷമിക്കുക, അങ്ങനെ ഒരു കാര്യമായിട്ട് ഇതിനെ എടുക്കുമ്പോൾ ഇവന്റുകളായിട്ട് ഇത് മാറ്റപ്പെടുകയാണ്. അവിടെ ഭക്തി നഷ്ടപ്പെട്ടപ്പോഴാണ് എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്നുള്ള ചിന്ത പോലും മറന്നു പോകുന്നത്. വിവാഹപൂർവ്വ കൗൺസിലിംഗിൽ കൗൺസിലിംഗ് നടത്തുന്നവരൊക്കെ ധാരാളം പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഗെറ്റിംഗ് മാരീഡ്. അപ്പൊ അവർ പറയുന്നു, പണ്ട് കാലത്ത് ചോദിച്ചിരുന്നെങ്കിൽ അതിന് അന്നൊരു ഉത്തരം ഉണ്ടായിരുന്നു, അത് ഭക്തിയിൽ കുതിർന്ന ദൈവ കേന്ദ്രീകൃതമായ ഉത്തരമായിരിക്കും. ഇന്ന് യുക്തി കേന്ദ്രീകൃതമായ ഒരു ജീവിതക്രമം ആയതുകൊണ്ട് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നു. ലിവിംഗ് ടുഗദർ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല എങ്കിൽ, വിവാഹം കഴിച്ചെങ്കിൽ തന്നെ അത് ക്ഷമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സഹനം കാണിക്കുന്നില്ല. മക്കള് വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്, മക്കള് കുറച്ചു മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്, മക്കള് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർന്നോട്ടെ. ഇതിന്റെ എല്ലാം പിൻബലത്തിൽ ഈ കുട്ടി ജനിക്കുമ്പോൾ മുതലേ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുന്നത് നീ ഒരു അപ്പനാകണമെന്നോ നീ ഒരു അമ്മയാകാനുള്ളതാകണമെന്നുള്ള ചിന്തയ്ക്ക് പകരം നീ പഠിച്ചു മിടുക്കനായി ലോകത്തിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറണം. ഈ ചിന്ത മാത്രം കൊടുക്കുമ്പോൾ കുട്ടി എന്തിനാ വളരുന്നതെന്ന് പോലും, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ലൈഫ് എന്നുള്ള ചിന്ത പോലും ഈ കാലഘട്ടത്തിൽ മായ്ക്കപ്പെടുമ്പോഴാണ് അച്ഛൻ ശക്തമായിട്ടുള്ള പ്രഭാതത്തിൽ ആവശ്യപ്പെട്ടത്, കുടുംബ ബന്ധത്തിലൂടെ സൃഷ്ടാവായ ദൈവം നമ്മളെ കുറിച്ചൊരു വലിയ കരുതൽ മനസ്സിൽ സൂക്ഷിക്കുന്നു. ആ കുടുംബ ബന്ധത്തിൽ മക്കളെ വളർത്തുന്നതോടൊപ്പം ദൈവ കേന്ദ്രീകൃതമായി നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിച്ച് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കപ്പെടണം എങ്കിൽ മാത്രമേ രണ്ടാമതൊരു തോട്ടമുണ്ട്, നമ്മുടെ എറ്റേണൽ ലൈഫ്, നിത്യജീവൻ, ആ തോട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരും. ഈ ചിന്തകളെയൊക്കെ മുൻനിർത്തുമ്പോൾ ഇന്ന് നമ്മുടെ ദേവാലയത്തിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ, ഞാൻ ഒരു ദേവാലയത്തിലെ മുഴുവൻ സമൂഹത്തിൽ എല്ലാ ദേവാലയത്തിലും ഓരോ കാര്യങ്ങൾ നടക്കുന്നു. ആ ദേവാലയത്തിൽ നടക്കുന്ന കാര്യം ലോകത്തെ അറിയിക്കാനായിട്ട് ലൈവ് ഇടുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ ലൈവ് കണ്ട് ഇതിൽ ഏതാണ് പ്രധാനപ്പെട്ടത്, ഏതാണ് അപ്രധാനപ്പെട്ടതെന്ന് ഇടുന്നവർക്കും അറിയാൻ പാടില്ല, കാണുന്ന നമുക്കും ഇത് അറിയാൻ പാടില്ല. എല്ലാം വാർത്തകൾ, ഒരു ദിവസം 24 മണിക്കൂറും വായിച്ചാൽ തീരാത്ത വണ്ണം കൊച്ചു വാർത്തകൾ എന്നിങ്ങനെ പോപ്പപ്പ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇതിന്റെ ഇടയ്ക്ക് ക്രിസ്തുവിനെ കാണാനോ അല്ലെങ്കിൽ ദൈവവചനം വായിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ചുമതല, ഈ ഉദ്യാനത്തിൽ ദൈവം ആ ഉദ്യാനമാകുന്ന കുടുംബത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ചിന്തയൊക്കെ വിസ്മരിച്ചിട്ട് നമ്മൾ അറിയാതെ ലോക കേന്ദ്രീകൃതമായി പണ സമ്പാദനത്തിനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുകയാണ്. അതുകൊണ്ടാണ് രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, മത്സരിച്ച് ജോലി ചെയ്യുകയാണ്. ഇനി അടുത്ത സമയത്ത് ഒരു കുടുംബനാഥനെയും പരിചയപ്പെട്ടപ്പോൾ സാധാരണ ചോദിക്കും കുടുംബനാഥന്റെ ജോലി, ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം കുടുംബനാഥയുടെ ജോലിയാണ്. അപ്പം വളരെ ഒരു താഴ്ന്ന ഒരു സ്ഥലത്തോട് പറഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല, ഞങ്ങളുടെ കുടുംബത്തിന് അതുകൊണ്ട് കുഴപ്പമൊന്നും വന്നില്ല, മക്കളെല്ലാം വളർന്നു പഠിച്ചു, ഞങ്ങളെപ്പോഴും അപ്പനെന്ന് വിളിക്കുകയും ആ വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ അവർക്ക് മനസ്സ് പാടിയൊന്നുമില്ല, ഞങ്ങളെ അനുസരിക്കുന്നുണ്ട്. പണം ഒരാൾ ജോലി ചെയ്താലും ഇവിടെ ജീവിക്കാൻ പറ്റുമെന്നാണ് അവർ തെളിയിച്ചത്. അദ്ദേഹത്തിന്റെ ചിന്ത മാത്രമല്ല പലരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ പറയുന്നത് രണ്ടുപേര് ജോലി ചെയ്താൽ പോലും തികയാത്തത് കൊണ്ടും ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആയിരിക്കാം. ഞാൻ അതിനെക്കുറിച്ച് ഖണ്ഡിക്കാനോ തർക്കിക്കാനോ വരുന്നില്ല. പക്ഷെ ഒരു ചിന്ത വളരെ നല്ലതാണ്. ദൈവ കേന്ദ്രീകൃതമായി ഒരു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ അമ്മ അല്പം കൂടി സമയം കുഞ്ഞിനോടൊപ്പം ഉണ്ടാകണം. വളർച്ചയുടെ കാലഘട്ടത്തിൽ അപ്പൻ ജോലി ചെയ്യുന്നവനാണെങ്കിലും കുറച്ച് സമയം മകനോട് ചെലവാക്കി അപ്പന്റെ വാത്സല്യവും സ്നേഹവും പകർന്നു കൊടുക്കുന്ന ഒരു ജീവിതക്രമം ജീവിതത്തിൽ പരിശീലിക്കണം. ഇത് രണ്ടും നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടപ്പോൾ പ്രാർത്ഥന മറന്നുപോയി, ദേവാലയം ഒരു സോഷ്യലൈസിംഗ് സെന്ററായിട്ട് മാറി, ശരീരത്തിന് ആവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു കിട്ടാൻ വേണ്ടി നമ്മളൊരു മെമ്പർഷിപ്പ് പള്ളിയിൽ ഇങ്ങനെ സൂക്ഷിക്കും. എല്ലാവരെയും കൂടെ അല്ല ഞാൻ പറയുന്നത്, ചിലപ്പോഴൊക്കെ അങ്ങനെ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അതെല്ലാ തലത്തിലും പൗരോഹിത്യ തലത്തിലും വിശ്വാസ തലത്തിലുമൊക്കെ ഇങ്ങനെയുള്ള അപജയം ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല ചിന്ത രാജശേഖൻ നൽകിയതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. ഈ പ്രസംഗം കൊണ്ട് ഈ സന്ദേശം കൊണ്ട് ഏറെ പേർക്ക് പ്രയോജനം ഉണ്ടാകട്ടെ. പ്രത്യേകമായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. അച്ഛന്റെ വായിൽ നിന്നും തുടർന്നും നല്ല ആഴത്തിലുള്ള ചിന്തകൾ കേൾക്കുവാൻ ദൈവം സജ്ജീകരിക്കട്ടെ. തിരക്കിനിടയിലും പ്രിയപ്പെട്ട അച്ഛന്റെ ഈ സന്ദേശം നൽകുവാൻ ദൈവം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതിലും ദൈവം അദ്ദേഹത്തിന്റെ വായോട് ചേർന്നിരുന്ന് സംസാരിച്ചാലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രാർത്ഥനയുള്ള സമയമാണ്. അതിന് പാട്ടൊന്നും പാടുന്നില്ല, പേരുകൾ വായിക്കും. അതിനുശേഷം നമുക്ക് പ്രാർത്ഥന. വിനീത അലക്സാണ്ടർ, എബിൻ കേജല, മാമൻ ചെറിയ, സുജ, റെനി, ജൈനമ്മ, സോജി, നൈതൻ, റേച്ചൽ, മറിയ, ജസൽ, ഏലിയാസ്, രാജമ്മ, ഏലിയാമ്മ, മാത്യു സാർ, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, സ്മിത, കുര്യൻ ഉമ്മൻ, സോഫിയ, സാലി, ഗിനോ, ഷാലിനി ജോസ്, ശ്യാമ മാത്യു, സിൻസി, ഓമന ചാണ്ടി, അലീസ് ജോസഫ്. മറ്റ് ആരെങ്കിലും രോഗികളായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ വരെ ചേർത്ത് നമുക്ക് ഒരു നിമിഷം ദൈവത്തിൽ പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ഈ പ്രഭാത വേളയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. എന്നും തികഞ്ഞ ബോധ്യത്തോടുകൂടി നീ ഞങ്ങളെ സൃഷ്ടിച്ച് അങ്ങയുടെ ഉള്ളം കയ്യിൽ ഞങ്ങളെ പരിപാലിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി നിന്റെ മുഖം കണ്ട് ഉണരുവാനും നിന്റെ രൂപം കണ്ട് തൃപ്തിപ്പെടുവാനും ദാവീദിന് ഇടയായതുപോലെ സീനായ പർവ്വതത്തിലും അനുഗ്രഹീതമായ കനാനിലേക്കുള്ള യാത്രാമധ്യയിൽ പ്രഭാതവേളകളിൽ ഉണർന്നു പ്രാർത്ഥിച്ച യോശുവയെ പോലെ, മോശയ്ക്കും യോശുവയ്ക്കും ദൈവം താൻ കൊടുത്ത കൃപ പോലെ പ്രഭാതത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ശക്തി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയിൽ ദൈവകൃപ അനുഗ്രഹീതമായി വ്യാപരിച്ചു ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്റെ അഭിഷിക്തനിലൂടെ തന്റെ വായോട് ചേർന്നിരുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആഴത്തിലെ ചിന്തകളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ആ അഭിഷിക്തനെ പ്രേരിപ്പിച്ചു. ഞങ്ങൾക്കത് കേൾക്കുവാനും ഞങ്ങളുടെ ഹൃദയം ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അകലം കുറച്ച് ദൈവ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയനായ ദൈവം, ഈ നല്ല സന്ദേശത്തിലൂടെ ഞങ്ങൾ കേട്ടത് ദൈവം വിഭാവന ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട പ്രപഞ്ചമാകുന്ന ഉദ്യാനത്തിലെ കൊച്ചു കൊച്ചു ശ്രേഷ്ഠമായ ഉദ്യാനങ്ങളായി ഭവനത്തെ ഞങ്ങൾ കാണുന്നു. ആ ഭവനത്തെ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, ഇടവകകളെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, സമൂഹത്തോട് ചെയ്യുവാനുള്ള പ്രതിബദ്ധതകളെ ദൈവം തമ്പുരാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെയൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട സേവനവും ശ്രദ്ധാപൂർവമായ പെരുമാറ്റവും തികഞ്ഞ ദൈവഭക്തിയോടുകൂടിയുള്ള ദൈവാശ്രയ ബോധവും ഞങ്ങൾ ക്രമപ്പെടുത്തുവാൻ ഇന്നത്തെ ചിന്ത ഞങ്ങൾക്ക് സമ്മാനിച്ചതാണ് ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തും. കർത്താവേ, ഇതിൽ സമ്മേളിച്ച എല്ലാ പുരോഹിതന്മാരെയും ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് ധന്യരാക്കണമേ. ഞങ്ങൾ ഉൾപ്പെടുന്ന ദേശങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ദേശത്തിലെ എല്ലാ അഭിഷിക്തന്മാരും ദേവാലയങ്ങളും വിശ്വാസ സമൂഹവും ദൈവകൃപ കൊണ്ട് നിറയണമേ. കലുഷിതമായ അന്തരീക്ഷം ലോകത്തിൽ പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും അടമാടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾക്ക് സമാധാനത്തിലും സ്വസ്ഥതയിലും ജീവിക്കാൻ വരുന്ന നല്ല നാളുകൾക്കായി സ്തോത്രം ചെയ്യും. നാളത്തെ ദിവസം ഞങ്ങളുടേതല്ല എങ്കിലും ദൈവം ഞങ്ങൾക്ക് നൽകുന്നത് സൗജന്യമായ കൃപകളാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്രകാരം ഞങ്ങളോടൊപ്പം ഞങ്ങളെ വളർത്തുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ സ്നേഹം പങ്കുവെക്കുകയും ചെയ്ത ധാരാളം പേര് വിശ്രമ ജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിലും രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അഭിമുഖീകരിക്കുന്ന ജീവിതക്രമത്തിലും ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇവിടെ വായിക്കപ്പെട്ട ഓരോ പേരുകാരെയും ദൈവം തമ്പുരാൻ തന്റെ അദൃശ്യമായ വലതുകരം നൽകി അങ്ങയുടെ കൃപ കൊണ്ട് അവരെ സ്പർശിക്കണമേ, അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. അങ്ങയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട കനിവും കൃപയും അവർക്ക് ലഭിക്കപ്പെടുമ്പോൾ അവർക്കത് സൗഖ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മുഖാന്തരമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവരോടൊപ്പമായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും അവർ മൂലം ലഭിക്കപ്പെടണമേ. ചികിത്സാവിധികളിലും ദൈവം തമ്പുരാന്റെ പ്രത്യേകമായ മേൽനോട്ടവും ശ്രദ്ധയും ഉണ്ടാകണമേ. ചികിത്സാവിധികളിലും ഔഷധങ്ങളിലും ദൈവം തമ്പുരാൻ പ്രവർത്തിക്കണമേ. ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ സേവനങ്ങളെയും ദൈവം തമ്പുരാൻ മാനിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ ലോക കേന്ദ്രീകൃതമായ അറിവിനോടൊപ്പം അതിനേക്കാൾ ഉപരിയായി ദൈവജ്ഞാനം കൊണ്ട് തറയപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ഓരോ ഭവനങ്ങളിലും ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് നിലനിർത്തണമേ. മറ്റ് സമൂഹങ്ങളുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ അവരുടെ ലോകപരമായ നന്മകളെ ലാക്കാക്കുന്നതിനേക്കാൾ ഉപരി ക്രിസ്തു കേന്ദ്രീകൃതമായ സുഹൃത്തുക്കളെ അവർക്ക് ലഭ്യമാകുവാൻ ദൈവം സഹായിക്കണം. ദൈവ സുപരിപഠനത്തിനായി പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളും ദൈവാശ്രയ ബോധത്തിൽ ജീവിപ്പാൻ അവരെ പ്രേരിപ്പിക്കുകയും ദേവാലയ ജീവിതം അവരിൽ നിന്ന് കൈവിട്ടു പോകാതിരിക്കാൻ അവരെ ശക്തിയായി നയിക്കുകയും ചെയ്യണം. കർത്താവെ, കുടുംബസ്ഥരെയും ജോലിക്ക് വേണ്ടി ബന്ധപ്പെടുന്നവരെയും പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചവരെയും ഓർക്കുന്നു. കർത്താവിന്റെ കരുണ കൊണ്ട് നിറയ്ക്കണം. മുൻപ് ഇതിനെ നടത്തിയിട്ടുള്ള മഹാപുരോഹിതന്മാർ, ഇപ്പോൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാപുരോഹിതൻ, ഞങ്ങളുടെ ഈ ദേവ, ഞങ്ങളുടെ ഭദ്രാസനവും സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ആചാര്യശ്രേഷ്ഠന്മാരെയും ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി ഓർക്കുന്നു. ദൈവം നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിറച്ച് കേട്ടതായ വചനത്തിന്റെ ഭീതിയിൽ ജീവിക്കാൻ ഞങ്ങളെ സജ്ജരാക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ
ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധവാടെ സമ്പന്തവും സഹവാസവും നാം എല്ലാവരുടെ വീട്ടുകൂടെയും അതിന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യം നമ്മുടെ സഭയോടും നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളോടു കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ഉണ്ടായിരിക്കുവാനാണ്. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയ ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരോടും ഉള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവ മക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികളെ പ്രാർത്ഥിച്ചവർക്കൊക്കെ സുഹൃത്തുക്കൾ ദൈവാശ്വാസം കെട്ടിയെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജോളിയാന്റി, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ ഏവരെയും വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.